Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഫാത്തിമ അപ്പസ്തോലിക യാത്രയുടെ റിപ്പോർട്ടും പിന്നെ വാർത്തകളും കേൾക്കാമെന്ന്. മെയ് 12-ാം തീയതി വെള്ളിയാഴ്ച പാപ്പ ഫ്രാൻസിസ് ആരംഭിച്ച ഫാത്തിമ തീർത്ഥാടനത്തിന്റെ ഉച്ചകോടിയായിരുന്നു മെയ് 13-ാം തീയതി ശനിയാഴ്ചയെന്ന് പറയാം. പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് ഫാത്തിമ ദർശനത്തിന്റെ തീർത്ഥ തിരുനടയിൽ പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട സമൂഹ ബലിയർപ്പണം, പിന്നെ ദിവ്യബലി മധ്യ വാഴ്ത്തപ്പെട്ടവരായ ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ ഇടയക്കുട്ടികളുടെ വിശുദ്ധപദ പ്രഖ്യാപനം, പിന്നെ 3-ാം ഘട്ടമായി നടത്തിയ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, രോഗികൾക്കുള്ള പ്രത്യേക ആശീർവാദം, പിന്നെ അവർക്ക് നൽകിയ പ്രത്യേക സന്ദേശം എന്നിവ പാപ്പ ഫ്രാൻസിസിന്റെ ഫാത്തിമ തീർത്ഥാടനത്തിന്റെ ചരിത്ര സംഭവങ്ങളായിരുന്നു. ഫാത്തിമയിൽ പാപ്പ ഫ്രാൻസിസ് വിശ്രമിച്ചത് അവിടെ കർമ്മലനാഥയുടെ നാമത്തിൽ തീർത്ഥാടകർക്കുള്ള പ്രത്യേക മന്ദിരത്തിലായിരുന്നു. ഫാത്തിമ സന്ദർശനം ഒരു തീർത്ഥാടനമാകിയാൽ രാഷ്ട്രത്തിൻ്റെതായ ഔദ്യോഗിക പരിപാടികൾ ഇല്ലായിരുന്നു എന്നത് ശ്രദ്ധേയമെങ്കിലും രാവിലെ 9:10 പോർച്ചുഗലിൻ്റെ പ്രസിഡന്റ് അന്തോണിയോ ലൂയി സാന്തോസ് കോസ്ത പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നു. ഹ്രസ്വമായ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 200 മീറ്റർ മാത്രം അകലെയുള്ള ഫാത്തിമ നാഥയുടെ ബസിലിക്കയുടെ ഉമ്മറത്തുള്ള പൊതുവേദിയിലേക്ക് പാപ്പ കാറിൽ പുറപ്പെട്ടു. ഇതാ 10 ലക്ഷത്തോളം എന്ന് കണക്കാക്കപ്പെടുന്ന ജനസഞ്ചയം ഫാത്തിമ ചത്തുരം തിങ്ങി നിൽക്കെ, മരിയൻ ഗീതികൾ ആലപിച്ചു നിൽക്കെ, ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 9:40 ബസിലിക്കയിലെത്തിയ പാപ്പ ഫ്രാൻസിസ് ആദ്യം പുണ്യാത്മാക്കളായ ഇടയക്കുട്ടികളുടെ കല്ലറയ്ക്ക് മുന്നിൽ മൗനമായി പ്രാർത്ഥിച്ചു. തുടർന്ന് ഇടയക്കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട ശുഭ്രവസ്ത്രധാരിണിയായ ഫാത്തിമാനാഥയുടെ തിരുനാൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് വെളുത്ത പൂജാവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപ്പ ഫ്രാൻസിസും സഹകാർമ്മികരും ബസിലിക്കയുടെ ഉമ്മറത്തെ അലങ്കരിച്ച താൽക്കാലിക വേദിയിലേക്ക് ഇതാ പ്രദക്ഷിണമായി നീങ്ങി. പോർച്ചുഗീസ് പിന്നെ ലത്തീൻ ഭാഷകളിലായിരുന്നു ബലിയർപ്പണം. ഗായക സംഘം പ്രവേശന ഗാനം ആലപിച്ചു. തൃത്വസ്തുതിയോടെ പാപ്പ ദിവ്യബലിക്ക് തുടക്കം കുറിച്ചു. ആമുഖ പ്രാർത്ഥനയെ തുടർന്ന് വിശുദ്ധ പദപ്രഖ്യാപനമായിരുന്നു. പരിശുദ്ധാത്മ ഗീതത്തോടെ അതാരംഭിച്ചു. വാഴ്ത്തപ്പെട്ടവരായ ഫ്രാൻസിസ്കോ, ജസീന്ത എന്നിവരെ വിശുദ്ധരായി ഉയർത്തണമെന്ന് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കുള്ള വത്തിക്കാൻ സംഘത്തലവൻ കർദിനാൾ ആഞ്ചലോ അമാത്തോ പാപ്പായോട് അഭ്യർത്ഥിച്ചു.
ഇൻസ്ക്രൈബ ഉസ് ബിയാതോസ് ഫ്രാൻസിസ്കോ മാർട്ടോ ഇ ജസീന്ത മാർട്ടോ നോ കാറ്റലോഗോ ദോസ് സാന്റോസ്.
തുടർന്ന് വാഴ്ത്തപ്പെട്ടവരായ ഫ്രാൻസിസ്കോ, ജസീന്ത എന്നിവരുടെ ഹ്രസ്വമായ ജീവചരിത്രങ്ങൾ ഫാത്തിമയുടെ മെത്രാൻ ബിഷപ്പ് അന്തോണിയോ സാഞ്ചസ് മാർട്ടോ വായിച്ചു.
ഫ്രാൻസിസ്കോ മാർട്ടോ ഇ ജസീന്ത മാർട്ടോ സോ ഓസ് മൈസ് നോവസ് ദോസ് 7 ഫില്ലോസ് ദ മാനുവൽ.
കനികാനാഥയുടെ ദർശന ഭാഗ്യമുണ്ടായ ഫ്രാൻസിസ്കോയും ജസീന്തയും ഫാത്തിമയിലെ മാർത്തോ കുടുംബത്തിലെ സഹോദരങ്ങളായിരുന്നു. കൂട്ടത്തിൽ മൂത്തവൾ ലൂസിയ അവരുടെ ബന്ധുവായിരുന്നു. 2005 വരെ ജീവിച്ച സിസ്റ്റർ ലൂസിയയുടെ ഓർമ്മക്കുറിപ്പുകൾ പറയുന്നത്, 1917 മെയ് 13 ഈരിയാദി കോവേ ഗ്രാമത്തിലെ പുൽത്തകടിയിലെ മരച്ചുവട്ടിൽ കനികാനാഥ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫ്രാൻസിസ്കോയ്ക്ക് 9 വയസ്സും ജസീന്തയ്ക്ക് 7 വയസ്സും മാത്രം പ്രായമായിരുന്നെന്നാണ്. അനുദിനം ജപമാല ചൊല്ലുകയും ത്യാഗപ്രവൃത്തികൾ ചെയ്യുകയും പാപികളുടെ മാനസാന്തരത്തിനായും ലോകസമാധാനത്തിനായും പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് കന്യകാനാഥ ആവശ്യപ്പെട്ടതെന്ന് സിസ്റ്റർ ലൂസിയ തന്റെ ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നു. ജീവചരിത്ര പാരായണത്തെ തുടർന്ന് സകല വിശുദ്ധരുടെയും മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. തുടർന്ന് വിശുദ്ധ പദപ്രഖ്യാപനം പാപ്പ ഫ്രാൻസിസ് നടത്തി.
ഇനോം രാജാ സന്തിസിമ ത്രിനിജാജേ
പരിശുദ്ധ തൃത്വത്തിന്റെ മഹത്വത്തിനായി ക്രിസ്തുവിലും വിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ അധികാരത്തിലും ദൈവസഹായത്തിനായുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെയും ഫലമായി വാഴ്ത്തപ്പെട്ടവരായ ജസീന്ത മാർത്തോയെയും ഫ്രാൻസിസ്കോ മാർത്തോയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ലത്തീനിൽ നടത്തിയ പ്രഖ്യാപനത്തിന്റെ രത്നചുരുക്കം.
Como santos os beatos Francisco Marto y Jacinta Marto.
ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗ്ലോറിയ ഗീതം ആലപിക്കപ്പെട്ടു. വചന പാരായണത്തോടെയാണ് പിന്നെ ദിവ്യപൂജ തുടർന്നത്. ആദ്യ വായന വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നും. സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദപീഠവുമാക്കിയ സ്ത്രീയുടെ വർണ്ണനയായിരുന്നു അത്. പിന്നെ രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. ഒരു മനുഷ്യൻ കാരണമാക്കിയ പാപത്തെക്കുറിച്ചും മറ്റൊരു മനുഷ്യൻ ക്രിസ്തു നീതിപൂർവകമായ തൻ്റെ പ്രവൃത്തിയിലൂടെ സകലർക്കുമായി നേടിത്തന്ന നീതീകരണത്തിൻ്റെ രക്ഷാകര ചരിത്രം പാരായണം ചെയ്യപ്പെട്ടു. തുടർന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമായിരുന്നു കുരിശിലെ അവസാന രംഗം. ക്രിസ്തു തന്റെ അമ്മയെ ലോകമാതാവായി സകലർക്കും അമ്മയായി നൽകുന്ന ഭാഗം ആലപിക്കപ്പെട്ടു. തുടർന്ന് പാപ ഫ്രാൻസിസ് വചന ചിന്തകൾ പങ്കുവച്ചു. പ്രിയ തീർത്ഥാടകരെ, ഫാത്തിമാനാഥയിൽ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കാൻ മക്കളോട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മയെയാണ്. ക്രിസ്തു പിന്നെ സ്വർഗാരോപിതനായപ്പോൾ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉൾക്കൊണ്ട മാനവികതയെ പൂർണ്ണമായും സ്വർഗീയ പിതാവിങ്കിലേക്ക് ഒരിക്കലും പരിത്യജിക്കപ്പെടാത്ത വിധത്തിൽ മുഴുവനായും പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടു. അതിനാൽ സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിൽ പ്രത്യാശയുടെ നങ്കൂരമടിച്ച് നമുക്ക് ഈ ജീവിതയാത്രയിൽ മുന്നേറാം. ഈ പ്രത്യാശയാണ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കേണ്ടത്. മരണസമയത്ത് അവസാന ശ്വാസം വരെ നമ്മെ നയിക്കേണ്ടത്, നമ്മെ നിലനിർത്തേണ്ടത് ഈ പ്രത്യാശയാണ്. ഫാത്തിമയിലെ മരിയൻ സന്നിധിയിൽ നാം സംഗമിക്കുന്നത് കഴിഞ്ഞൊരു ദശാബ്ദത്തിൽ നാം സ്വീകരിച്ച സ്വർഗീയ നന്മകൾക്ക് നന്ദി പറയാനാണ്. കനികാനാഥ വിരിച്ചുപിടിച്ചിരിക്കുന്ന തൻ്റെ മേലങ്കിയുടെ സംരക്ഷണയിൽ ആദ്യം പോർച്ചുഗലും പിന്നെ ലോകത്തിൻ്റെ നാനാ അതിർത്തികളും സകല ലോകവും പ്രത്യാശയാൽ നിറയുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹപ്രകാശത്തിലേക്ക് ആനീതരാകയും അവിടുത്തെ ആരാധിക്കാനും ഫാത്തിമയിൽ വെച്ച കനികാനാഥ പഠിപ്പിച്ച മാതാവിൻ്റെ സന്ദേശം സ്വീകരിച്ച വിശുദ്ധരായ ഫ്രാൻസിസ്കോയും ജസീന്തയും നമുക്കിന്ന് മാതൃകയും പ്രചോദനവുമാണ്. ദൈവപിതാവിനെ സ്നേഹിക്കാനും ആരാധിക്കാനും അവരിന്നും സ്വർഗത്തിൽ നിന്ന് നമ്മളെ ക്ഷണിക്കുന്നു. ജീവിതത്തിലെ പീഡനങ്ങളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ അവർക്ക് ശക്തി ലഭിച്ചത് ദൈവത്തിലുള്ള പ്രത്യാശയിലൂടെയാണ്. ദിവ്യസക്രാരിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനായ ക്രിസ്തുവുമായി അവരെന്നും ഗാഢമായ ബന്ധം പുലർത്തി ജീവിച്ചത്. വിശ്വാസ പ്രമാണം പാടിയ ശേഷം വിവിധ ഭാഷകളിൽ വിശ്വാസികളെ പ്രാർത്ഥന സമർപ്പിക്കപ്പെട്ടു. പരിശുദ്ധ ജപമാല രാജ്ഞിയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ എന്ന സമൂഹ ആലാപനം ഏറെ ഹൃദയസ്പർശിയായിരുന്നു. കാഴ്ചവയ്പ് ആരംഭിച്ചത് മാർത്തോ കുടുംബത്തിലെ പ്രതിനിധികൾ വിശുദ്ധരായ ജസീന്തയുടെയും ഫ്രാൻസിസ്കോയുടെയും തിരിശേഷിപ്പുകൾ സമർപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ ജസീന്തയുടെ മുടിയുടെ അംശവും വിശുദ്ധ ഫ്രാൻസിസ്കോയുടെ അസ്ഥിയുടെ ഭാഗവും സമർപ്പിക്കപ്പെട്ടു. തിരിശേഷിപ്പുകൾ സമർപ്പിച്ച കുട്ടികളെയും മാർത്തോ കുടുംബത്തെയും പാപ ഫ്രാൻസിസ് പ്രത്യേകം ആശ്ലേഷിച്ച് കാഴ്ചകൾ സ്വീകരിച്ചു. ആമുഖഗീതി, സ്തോത്രയാഗ പ്രാർത്ഥന, സ്തോത്രയാഗ കർമ്മം എന്നിവയോടെ ദിവ്യബലി തുടർന്നു. പിന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പോർച്ചുഗീസിൽ ആലപിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ പാപ്പ ദിവ്യകാരുണ്യ പ്രാർത്ഥന ചൊല്ലി ദിവ്യപൂജ ഉപസംഹരിച്ചുകൊണ്ട് തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചു. ഏതാനും നിമിഷത്തെ മൗനമായ ആരാധനയെ തുടർന്ന് ശതാബ്ദിവേദിയിലെത്തിയിരുന്ന ആയിരക്കണക്കിന് രോഗികളെ പാപ്പ പ്രത്യേകമായി അഭിസംബോധന ചെയ്തു. പ്രിയ തീർത്ഥാടകരെ, പരിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുൻപിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. രോഗികളായ നമ്മുടെ സഹോദരി സഹോദരന്മാരിലും ക്രിസ്തു മറഞ്ഞിരിപ്പുണ്ട്. അവിടുത്തെ ശരീരത്തെ അൾത്താരയിൽ ആരാധിക്കുന്ന നാം നമ്മുടെ സഹോദരങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ കാണാനുള്ള വിശ്വാസത്തിൻ്റെ കണ്ണുകൾ വളർത്തിയെടുക്കണം. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ആരാധിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ തേടുന്നെങ്കിൽ, ക്രൈസ്തവന് വേദനിക്കുന്ന രോഗികളായ സഹോദരങ്ങളിലും ക്രിസ്തുവിൻ്റെ മുറിപ്പാട് കാണാൻ സാധിക്കണം. തങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളുടെ ഓഹരിയുമായി ദൈവത്തിന് ഒരു സ്നേഹോപഹാരമായി എളിയ ജീവിതങ്ങൾ സമർപ്പിച്ച നവവിശുദ്ധാത്മാക്കളായ ഇടയക്കുട്ടികൾ വിശുദ്ധ ഫ്രാൻസിസ്കോയും വിശുദ്ധ ജസീന്തായും നമുക്ക് മാതൃകയും മധ്യസ്ഥവുമാകട്ടെ. തുടർന്ന് പാപ്പ ഫ്രാൻസിസ് പരിശുദ്ധ കുർബാനയുമായി രോഗികളെ പ്രത്യേകമായി ആശീർവദിച്ചു. അതിനുശേഷമാണ് പൊതുവേദിയിൽ സമാപന ആശീർവാദം നൽകിയത്.
Concedei-nos a graça de venerar de tal modo os misterios do vosso corpo e sangue.
തുടർന്ന് ഫാത്തിമയുടെ മെത്രാൻ ബിഷപ്പ് അന്തോണിയോ സാഞ്ചസ് മാർത്തോ പാപ്പ ഫ്രാൻസിസിന് ഈ തീർത്ഥാടനത്തിന് പ്രത്യേകം നന്ദി അർപ്പിച്ചു. പാപ്പായും സഹകാർമികരും വേദി വിട്ടിറങ്ങിയപ്പോൾ കന്യകാനാഥയിലൂടെയും വിശുദ്ധരായ ഇടയക്കുട്ടികളിലൂടെയും ദൈവം ലോകത്തിന് വർഷിച്ച സകല നന്മകൾക്കും നന്ദി പറഞ്ഞ് വിശ്വാസ സമൂഹം ദൈവത്തെ പാടിസ്തുതിച്ചു. തുറന്ന വാഹനത്തിൽ പാപ്പ ഫ്രാൻസിസ് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലൂടെ നീങ്ങി. എന്നിട്ട് താൽക്കാലിക വസതിയായ കർമ്മലനാഥയുടെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാറിൽ മടങ്ങി. പ്രാദേശിക സമയം 12:20 തൻ്റെ വിശ്രമ സങ്കേതത്തിലെത്തിയ പാപ്പ ഫ്രാൻസിസ് ആദ്യം പോർച്ചുഗലിലെ ദേശീയ മെത്രാൻ സംഘത്തിലെ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തു. പിന്നെ മെത്രാൻമാർക്കൊപ്പവും വത്തിക്കാൻ സംഘത്തോടും ചേർന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ പാപ്പ 43 കിലോമീറ്റർ അകലെയുള്ള മോന്തേറിയാൽ വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. പോർച്ചുഗലിൻ്റെ പ്രസിഡന്റ് അന്തോണിയോ കോസ്ത പാപ്പ ഫ്രാൻസിസിനെ യാത്രയയക്കാൻ വിമാനത്താവളത്തിൽ സന്നിഹിതനായിരുന്നു. ഒപ്പം ദേശീയ പ്രതിനിധി സംഘവും വിശ്വാസികളുടെ വലിയൊരു കൂട്ടവും പാപ്പായ്ക്ക് നന്ദിയോടെ യാത്രയയപ്പ് നൽകി. നവയുഗത്തിൻ്റെ ചരിത്ര സന്ധിയിൽ മനോഹരമായൊരു ആത്മീയ സംഭവത്തിന് ശുഭസമാപ്തി കുറിച്ചുകൊണ്ട് പ്രാദേശിക സമയം 2:45 പാപ്പ ഫ്രാൻസിസ് വിമാനപ്പടവുകൾ കയറി യാത്ര അയക്കാനെത്തിയ എല്ലാവരെയും തിരിഞ്ഞു നിന്ന് ഒരിക്കൽ കൂടി ആശീർവദിച്ചു. അംഗകലെ കനികാനാഥയുടെ ദർശനസ്ഥാനമായ കോവേദേ ഈരിയായിലെ ബസിലിക്കയുടെ താഴികക്കുടത്തെ അവസാനമായി വീക്ഷിച്ചുകൊണ്ട് ആത്മനിർവൃതിയോടെ പാപ്പ ഫ്രാൻസിസ് വിമാനത്തിലേക്ക് കയറി. പ്രാദേശിക സമയം 3:00 പോർച്ചുഗലിൻ്റെ A320 വിമാനം മെഡിറ്ററേനിയൻ്റെ പടിഞ്ഞാറൻ ചക്രവാളങ്ങളെ ലക്ഷ്യമാക്കി പറന്നുയർന്നതോടെ ഫാത്തിമയിലേക്കുള്ള 19th അപ്പസ്തോലിക തീർത്ഥാടനത്തിന് തിരശീല വീണു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാത്തിമ അപ്പസ്തോലിക തീർത്ഥാടനത്തിൻ്റെ റിപ്പോർട്ടാണ്.